Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Guru Parambare Smirichonda Brahma Sutra Sangra Bhashyam Jiriya Sutram. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ജന്മാദി അസ്യയത എന്ന സൂത്രമാണ്. ജന്മാദി എന്നാൽ അതിൻ്റെ അർത്ഥം ജന്മം, സ്ഥിതി, പ്രളയം എന്നാണ്. അസ്യ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ, യത ഏതൊരു കാരണത്തിൽ നിന്നാണോ സംഭവിക്കുന്നത് തത് ബ്രഹ്മ, അത് ബ്രഹ്മമാണ്, അതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഏതോ അതാണ് ബ്രഹ്മം. ആ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നതാണ് ഈശ്വരൻ. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് ഈ ജഗത്തിന് കാരണം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഈ ജഗത്തിന് കാരണമായിട്ട് പ്രധാനം, അചേതനം, അണു, അഭാവം, അല്ലെങ്കിൽ സംസാരികളായ ഏതെങ്കിലും ജീവന്മാർ, അതല്ലെങ്കിൽ സ്വഭാവം, ഇതൊന്നും തന്നെ കാരണമാകത്തില്ല എന്നിവിടെ സമർത്ഥിച്ചു. ജഗത്തിന് കാരണമായി ഈശ്വരനെ തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ടത് സാധ്യമല്ല എന്നുവച്ച സ്വഭാവത വിശിഷ്ട ദേശകാല നിമിത്താന ഉപാദാന. ദേശകാല നിമിത്തങ്ങൾ, അസാധാരണമായ വിശേഷമായ ദേശകാല നിമിത്തങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് സ്വഭാവം ജഗത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത് തനിയേ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയത്തില്ല എന്നാണ്. യുക്തിയുക്തമായി അങ്ങനെയൊന്നും സമാനം പറയാൻ കഴിയത്തില്ല. ഏതദേവ അനുമാനം അടുത്ത് സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം മന്യന്തേ ഈശ്വര കാരണിനഹ. ഇതേ അനുമാനം തന്നെ ഇവിടെ ഈ സൂത്രത്തിലൂടെ ഒരു അനുമാനത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കും, അതാണ് അതിൻ്റെ നിയമം. അതിന് വ്യാപ്തി എന്ന് പറയും. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു നിയമം വ്യാപ്തി അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ച് ഒരു അനുമാനം നടത്തുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഒരു കാര്യമാണ്, അതുകൊണ്ട് ആ കാര്യമായതുകൊണ്ട് അതിനൊരു കാരണം ഉണ്ടായിരിക്കണം, ആ കാരണം സർവജ്ഞനായ ഈശ്വരനാണ് എന്നിവിടെ സമർത്ഥിക്കുകയാണ്. ഈ അനുമാനത്തെ തന്നെ സംസാരം വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം, സംസാരിയിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്ന, സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ, എത്ര ശ്രേഷ്ഠനായ ജീവനായാലും ശരി, ആ ജീവനിൽ നിന്നും വ്യതിരിക്തം, ഭിന്നമായിരിക്കുന്ന ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരന്റെ ഉണ്മയ്ക്ക് സാധനമായി ഉപായമായി മന്യന്തയെ കരുതുന്നു ആര്? ഈശ്വര കാരണിനഹ. ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് വാദിക്കുന്നവരാണ് ഈശ്വര കാരണികൾ. അങ്ങനെയുള്ള ഈശ്വരൻ ജഗത്തിന് കാരണമെന്ന് പറയുന്ന, ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യായ വൈശേഷികന്മാരെ, ഗൗതമന്റെയും കണാദന്റെയും അനുയായികൾ. അവര് ഈ അനുമാനത്തിലൂടെ സമർത്ഥിക്കുകയാണ് ജഗത്തിനൊരു കാരണമുണ്ട്, അത് ഏകനാണ്, സർവജ്ഞനാണ്, അത് ഈശ്വരൻ എന്ന് പറയുന്നു. പക്ഷെ അതും ഇവിടെ അദ്വൈതികളുടെ ചിന്തയുമായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, നനു ഇഹാവി തദൈവ ഉപന്യസ്തം ജന്മാദിസൂത്രെ പറയുന്നു. ആ നൈയായികന്മാരുടെ അനുമാനത്തെയാണ് ഇവിടെയും നിർദ്ദേശിക്കുന്നതെങ്കിലോ, ഇഹാവി ഇവിടെയും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അദ്വൈത ചിന്തയിലും, തദൈവ ഉപന്യസ്തം അത് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ഉപന്യസിച്ചിരിക്കുന്നത്. ഇവിടെ ജന്മാദിസൂത്രെ, ജന്മാദി അസ്യയതഹ എന്ന് പറയുന്ന ഈ സൂത്രത്തിലും ആ ന്യായ വൈശേഷികന്മാരുടെ അനുമാനത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലോ നിഷേധിക്കുന്നു. അതല്ല, മറിച്ചോ വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. സൂത്രം എന്നുള്ളതിന് നൂല് എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ നൂൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങളെ കുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് വേദാന്ത വാക്യ കുസുമം, വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങൾ. അതിന് ഗ്രഥനം, കുരുക്കുക, ഗ്രഥനാർത്ഥത്വ കുരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സൂത്രങ്ങൾ എന്നാണ്. ഈ സൂത്രങ്ങൾ എന്ന് പറയുന്ന ഈ ചെറു ചെറു വാക്യങ്ങളിലൂടെ ഉപനിഷത്തുകളുടെ ആശയത്തെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ താല്പര്യം. വളരെ ലഘുവായ വാക്യങ്ങളാണ് ഓരോ സൂത്രങ്ങളും, ചിലപ്പോൾ ഒരു സൂത്രത്തിൽ ഒരു പദമേ കാണത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഉപനിഷത്തുകളുടെ അതി ദഹനമായ വിപുലമായ ആശയങ്ങളെ പ്രകടമാക്കുകയാണ്. അല്ല, സ്വതന്ത്രമായൊരു വിചാരമല്ല ഇവിടെ. അത് നമ്മൾ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ആചാര്യന്റെയോ സ്വതന്ത്രമായ ഒരു വിചാരമല്ല ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എപ്പോഴും വേദം, ശ്രുതി അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിചാരമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിന്റെ ആശയങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ലഘുവായ രീതിയിൽ ഇവിടെ സൂത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതുകൊണ്ട് വേദാന്ത ഉപനിഷത്തിന്റെ വാക്യങ്ങളെ പ്രകടമാക്കുകയാണ്. ഈ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈശ്വര പ്രവക്തം എന്നാണ് കരുതുന്നത്. മനുഷ്യൻ നിർമ്മിച്ചതായിട്ടല്ല കരുതുന്നത്. ആധുനിക ചിന്തകന്മാർ പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ചതെന്നാണ്. പക്ഷെ ഈ വേദാന്ത പാരമ്പര്യത്തിലെ വിശ്വാസം ഇത് ഈശ്വരൻ പറഞ്ഞതെന്നാണ്. ഈശ്വരൻ എങ്ങനെ പറയാൻ പറ്റും? ഈശ്വരന് നേരിട്ട് വന്ന ആരോടെങ്കിലും പറഞ്ഞോണോ? അല്ല, ഈശ്വരൻ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ പൂർവകൽപ്പത്തിലെ വേദത്തെ സ്മരിച്ചുകൊണ്ട് ആണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്നാണ്. ഈശ്വരൻ ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നു, ഹിരണ്യഗർഭൻ ബാക്കി സൃഷ്ടി എല്ലാം നടത്തുന്നു. അപ്പൊ ഈ വേദത്തെ സ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള വേദം ഈശ്വര പ്രവർത്തനമാണ്. ആ വേദത്തെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അദ്വൈത സിദ്ധാന്തത്തെ പ്രകടമാക്കിയിരിക്കുന്നതും വ്യവസ്ഥാപനം ചെയ്തിരിക്കുന്നതും. അത് ഏതെങ്കിലും ഒരു മനുഷ്യ ബുദ്ധി പ്രഭവമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ കട്ടിച്ചെടുത്തതല്ല, ഒരു മനുഷ്യന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല ഈ ഉപനിഷത്ത് ഈ അദ്വൈത സിദ്ധാന്തം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അതാണ് വിശ്വാസം. അത് തന്നെ വിശദീകരിക്കുന്നു, വേദാന്ത വാക്യാനിഹി സൂത്രൈഹി ഉദാഹൃത്യ വിചാര്യന്തേ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? വേദാന്ത വാക്യങ്ങളെ തന്നെ, വേദാന്ത വാക്യാനിഹി സൂത്രൈർ ഉദാഹൃത്യ, സൂത്രങ്ങളെ കൊണ്ട് അതിനെ ഉദാഹരിച്ചിട്ട് വിചാര്യന്തേ, വിചാരം ചെയ്യുകയാണ്. വേദാന്ത വാക്യങ്ങളെ സൂത്രങ്ങളിലൂടെ നിർദ്ദേശിച്ച് അതിനെ പിന്നീട് ചർച്ച ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്താഹി ബ്രഹ്മ അവഗതിഹി. വാക്യാർത്ഥ വിചാരണം, വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വേദാന്ത വാക്യങ്ങൾ, ആ വേദാന്ത വാക്യാർത്ഥത്തെ, ആ വാക്യത്തിന്റെ താല്പര്യത്തെ ഉള്ള വിചാരണം, അതിനെക്കുറിച്ചുള്ള വിചാരം, ചിന്ത, അതിന്റെ അധ്യവസാനം, അതിന്റെ താല്പര്യ നിശ്ചയം, അതുകൊണ്ട് നിർവൃത്തമായ സിദ്ധിക്കുന്നതാണ് ബ്രഹ്മാവഗതി, ബ്രഹ്മാനുഭവം. ബ്രഹ്മാനുഭവം, ഈശ്വരാനുഭവം എന്ന് പറയുന്ന ഇവിടെ അദ്വൈതികൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വേദാന്ത വാക്യങ്ങളെക്കുറിച്ച് വേദാന്ത വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വിചാരം ചെയ്യുന്നു. ആ വിചാരത്തിൽ നിന്ന് അതിന്റെ താല്പര്യത്തെ കുറിച്ചുള്ള നിശ്ചയം ഉണ്ടാവും. ആ നിശ്ചയത്തിൽ നിന്ന് ബ്രഹ്മാനുഭവം, ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നു എന്നാണ്. അതാണ് വേദാന്ത വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്ത ഈ ബ്രഹ്മാവഗതി. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, ശ്രുതി എന്ന് പറയുന്നതാണ് ഇവിടെ പരമ പ്രമാണമായിരിക്കുന്നത്. ശ്രുതി വാക്യാർത്ഥ വിചാരം കൊണ്ട് അതിന്റെ താത്പര്യ നിശ്ചയം ഉണ്ടാകുന്നു. ആ താത്പര്യ നിശ്ചയത്തിൽ നിന്നാണ് ബ്രഹ്മ അനുഭവം ഉണ്ടാകുന്നത്. അല്ല, അനുമാനാദികളിലൂടെ ഊഹിച്ചെന്ന് അറിയുന്നതല്ല. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, അനുമാനം തുടങ്ങി മറ്റ് പ്രമാണങ്ങളുണ്ട്, ഈ പ്രമാണങ്ങളിലൂടെയൊന്നും ഉണ്ടാകുന്ന അറിവല്ല എന്നർത്ഥം. ഇത് പറയുന്നത് സ്വ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് വേദാന്ത വാക്യാർത്ഥ വിചാരം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവമാണ് എന്നാണ്. സത്സുതു വേദാന്തവാക്യേഷു ജഗത ജന്മാദി കാരണവാദിഷു തദർത്ഥ ഗ്രഹണദാർഢ്യായ അനുമാനമവി വേദാന്തവാക്യ അവിരോധി പ്രമാണം ഭവേത് എന്ന നിവാര്യതയിൽ. സത്സുതു വേദാന്തവാക്യേഷു, അങ്ങനെ വേദാന്തവാക്യങ്ങൾ ഇവിടെ നിലവിൽ ഉണ്ട്. എന്തിനുള്ള വേദാന്തവാക്യങ്ങൾ? ജഗത ജന്മാദി കാരണവാദിഷു, ജഗത്തിന്റെ ജന്മാദികൾക്ക് കാരണം ഈശ്വരനാണെന്ന് പറയുന്ന വേദാന്തവാക്യങ്ങളുണ്ട്. ആ വേദാന്തവാക്യങ്ങളെ ആദ്യം സ്വീകരിക്കുക. ആ അതിൽ നിന്നും അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് തദർത്ഥഗ്രഹണ ദാർഢ്യായ, അതിന്റെ അർത്ഥജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, വേദാന്ത വാക്യാർത്ഥജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ആണ് തദർത്ഥഗ്രഹണം എന്ന് പറഞ്ഞ ജ്ഞാനം. തദർത്ഥഗ്രഹണം, ആ വേദാന്ത വാക്യാർത്ഥജ്ഞാനം, അതിന്റെ ദാർഢ്യം, ദൃഢത എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിൽ സംശയം വിവരിയൊന്നും പാടില്ല. അതാണ് ദാർഢ്യം എന്ന് പറയുന്നത്. സംശയ വിവരിയങ്ങൾ കൂടാതെയുള്ള ജ്ഞാനം, അതാണ് ദൃഢജ്ഞാനം എന്ന് പറയും. അതിന് ആ ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിക്ക്, വേദാന്ത വാക്യം വിചാരം ചെയ്ത വ്യക്തിക്ക് അതിന്റെ ആശയത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമോ ഏതെങ്കിലും വിപരീത ജ്ഞാനമോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ദൃഢജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി അനുമാനത്തെയും ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ്. അനുമാനത്തെ ഇവിടെ സ്വീകരിക്കുന്നു, അല്ലാതെ സ്വതന്ത്രമായി അനുമാനത്തെ സ്വീകരിക്കുന്നില്ല. എങ്ങനെയുള്ള അനുമാനം? വേദാന്ത വാക്യ അവിരോധി, വേദാന്ത വാക്യാർത്ഥവുമായിട്ട് വിരോധം വരാൻ പാടില്ല. വേദാന്ത വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്നത് ആ സാരത്തിന് വിരോധം വരാത്ത അനുമാനത്തെയും പ്രമാണം ഭവേ, പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു, നിവാര്യത അതിനെ നിഷേധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉപനിഷത്ത് വാക്യങ്ങൾക്കാണ്, രണ്ടാമതേ തർക്കത്തിന് യുക്തിക്ക് എല്ലാം സ്ഥാനമുള്ളൂ. ഒന്ന് ഉപനിഷത്ത് എന്ത് പറയുന്നു അതിന്റെ താല്പര്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് പിന്നീട് ചർച്ച ചെയ്യുക. ആ ചർച്ചയാണ് ഇവിടെ തർക്കമെന്ന് പറയുന്നത്. അത് ശ്രുതി അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു യുക്തി ശ്രുതിക്ക് വിരോധമായി വന്നു കഴിഞ്ഞാൽ ആ യുക്തിയെ തള്ളിക്കളയണം, ശ്രുതിയെ സ്വീകരിക്കണം എന്നാണ്. അത് ശ്രുതി തന്നെ നിർദ്ദേശിക്കുന്നതുകൊണ്ടാണ് ശ്രുത്യ ഏവ സഹായത്വേന തർക്കസ്യ അഭ്യഭേദത്വ. ശ്രുതി തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, സഹായമായിട്ട്, വേദാന്ത വിചാരത്തിന് സഹായമായിട്ട് ശ്രുതി തന്നെ തർക്കസ്യ അഭ്യഭേദത്വ തർക്കത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അനുമാനത്തെ കൂടി സ്വീകരിക്കുന്നത്. ഈ ബ്രഹ്മ അവഗതി എന്നിവിടെ പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം തർക്കത്തിലൂടെ ഉണ്ടാകത്തില്ല, യുക്തിയിലൂടെ ഉണ്ടാകത്തില്ല, വേദാന്ത വാക്യാർത്ഥ വിചാരത്തിലൂടെയേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ആ വേദാന്ത വാക്യാർത്ഥ വിചാരത്തിന് നമുക്ക് ഒരു ശ്രുതിക്ക് വിരോധം വരാത്ത ഒരു തർക്കത്തെ സ്വീകരിക്കാം. അത് ശ്രുതി തന്നെ അതിന് അംഗീകാരം തന്നിട്ടുണ്ട്. അതാണ് അടുത്ത് പറയുന്നത് തഥാഹി ശ്രോതവ്യോ മന്തവ്യ ഇതി ശ്രുതി. ശ്രുതി പറഞ്ഞിരിക്കുന്ന എന്താണ്? ശ്രോതവ്യോ മന്തവ്യ നിരുദ്ധാസിതവ്യ എന്ന് പറയുന്നു. അവിടെ ശ്രവണത്തിന് ശേഷം മനനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ തർക്കമാകാവുന്നതാണ്, ശ്രുതിക്ക് വിരോധം വരാത്ത, കുതർക്കം ആകരുത്, അങ്ങനെ അല്ലാതെയുള്ള തർക്കത്തെ സ്വീകരിക്കാം. അത് ബൃഹദാരണ്യത്തിൽ അങ്ങനെ പറയുന്നു, ശ്രോതവ്യോ മന്തവ്യ. അടുത്ത ഛാന്ദോഗ്യത്തിൽ കുറച്ചുകൂടി ഞാൻ വിശദീകരിച്ച് പറയുന്നു, പണ്ഡിതോ മേധാവി ഗാന്ധാരാൻ ഏവ ഉപസമ്പദ്യ ഉപസമ്പദ്യേത ഏവം ഏവ ഇഹ ആചാര്യവാൻ പുരുഷോ വേദ ഇതി ച പുരുഷബുദ്ധി സാഹായ്യം ആത്മനോ ദർശയതി. ഒരു വ്യക്തിക്ക് ഈ ആത്മവിദ്യയ്ക്ക് എപ്പോഴും ഒരു മറ്റൊരാളുടെ സഹായം വേണം എന്ന് പറയുന്നു. എന്തുകൊണ്ടവിടെ പറഞ്ഞു ആചാര്യവാൻ പുരുഷോ വേദ? ആചാര്യവാൻ, ആചാര്യമുള്ള ഒരുവനെ ഇതറിയുന്നുള്ളൂ, ആചാര്യന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇതിനറിയുന്നുള്ളൂ. ആചാര്യന്റെ സഹായമില്ലാതെ, ഗുരുവിന്റെ സഹായമില്ലാതെ ഇതറിയാൻ പറ്റത്തില്ല. അതിന് ആചാര്യൻ എങ്ങനെ സഹായിക്കുന്നു? അത് പറയുന്നു പണ്ഡിതോ മേധാവി, പണ്ഡിതനും മേധാവിയുമായിട്ടുള്ളവൻ എന്ന് പറയുന്നു. ബുദ്ധിമാൻ പണ്ഡിതൻ എന്നാണ്. ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറയുന്നു. ഊഹാപോഹ വിചക്ഷണനായിട്ടുള്ളവനാണ് പണ്ഡിതനാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പണ്ഡിതനും ബുദ്ധിമാനുമായിട്ടുള്ളവൻ. ഒരു സംഭവമായിട്ട് അവിടെ പറയുന്നത് ഗാന്ധാര ദേശത്ത് നിന്നും, ഉപനിഷത്തിൽ വരുന്നതാണ്, ഗാന്ധാര ദേശത്ത് നിന്നും ഒരുവനെ തസ്കരന്മാർ പിടിച്ചുകെട്ടി കാട്ടിന്റെ മധ്യത്ത് കൊണ്ടിട്ടു, ജനങ്ങളൊന്നും ഇല്ലാത്ത വനമധ്യത്ത്. അയാളുടെ കണ്ണും കെട്ടിയിരുന്നു, തുണി കൊണ്ട് മറച്ചിരുന്നു. അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് വരാൻ കഴിയാതെ അയാൾ അവിടെ നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അതുവഴി വന്ന കരുണാവാനായ ഒരു വ്യക്തി അയാളുടെ കണ്ണിലെ കെട്ടഴിച്ച് വഴി പറഞ്ഞു കൊടുത്തു. ഇന്ന ഇന്ന ഭാഗത്തേക്ക് പോയി, ഇന്ന ഇന്ന ഭാഗത്ത് തിരിഞ്ഞ് ദിശകളെല്ലാം പറഞ്ഞു കൊടുത്തു. തെക്കോട്ട് പോയി, പിന്നീട് വടക്കോട്ട് പോയി, അങ്ങനെ ദിശ പറഞ്ഞു കൊടുത്ത് അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ്, നീ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഗാന്ധാര ദേശത്ത് എത്തിച്ചേരും എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബന്ധനസ്ഥനായ പുരുഷൻ അവിടെ നിന്നും ഈ ആൾ പറഞ്ഞു കൊടുത്ത യുക്തികളെല്ലാം ഉപയോഗിച്ച് അടയാളങ്ങളെല്ലാം ഗ്രഹിച്ച് നടന്ന് തിരിച്ച് തന്റെ ദേശത്ത് ഗാന്ധാര ദേശത്ത് എത്തിച്ചേർന്നു എന്ന് ചാന്തോഗ്യത്തിൽ ഒരു കഥ പോലെ പറയുന്നുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി ഊഹാപോഹ വിചക്ഷണത സാമർഥ്യം ഈ ആത്മവിദ്യയ്ക്ക് ആവശ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കരുണാവാനായ ഒരു വ്യക്തി അവിടെ ചെന്ന് ഇയാളുടെ കണ്ണിനെ കെട്ടഴിച്ച് തിരിച്ച് ഗാന്ധാര ദേശത്ത് പോകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾക്ക് ആ പറഞ്ഞു കൊടുത്തതിനെ മനസ്സിലാക്കി അയാളുടെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ആ അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി ആ ദിക്കുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു പോകുന്നതിനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾ തിരിച്ച് ഗാന്ധാര ദേശത്തെത്തിച്ചേരും. അപ്പൊ ഗുരുവിന്റെ സഹായം അവിടെ അത്രയേ ഉള്ളൂ. എന്താണ്? ശിഷ്യന് തന്റെ യുക്തിയെ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഗുരു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഇന്ന ദേശത്ത് കൂടി ചെന്നു കഴിഞ്ഞാൽ ഗാന്ധാര ദേശത്തെത്തിച്ചേരുന്നു. പിന്നീട് പ്രവർത്തിക്കേണ്ട ശിഷ്യനാണ്. ശിഷ്യൻ തന്റെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്നു ഇന്ന ഇന്ന വഴിക്കാണ് പോകേണ്ടത്. എന്നിട്ട് ആ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിക്കും ഗ്രഹിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുന്നു. അപ്പൊ ആ തിരിച്ച് തന്റെ സ്വന്തം സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി ശിഷ്യൻ ഉപയോഗിച്ചതാണ് ഇവിടെ പറയുന്ന തർക്കം, അനുമാനം. എന്ന് വെച്ചാൽ തന്റെ ബുദ്ധി കുശലത, അല്ലെങ്കിൽ ആ അയാളെ ഇടയ്ക്ക് ആ വഴികൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ദിക്കിന് ഭ്രമം വരികയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വഴിയിലൂടെ അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് എത്താനൊക്കത്തില്ല. കാരണം വനമധ്യത്തിലാണ്, അവിടെ ദിക്കറിയാൻ കഴിയാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ സംസാരത്തിൽ പെട്ടിരിക്കുന്ന ഒരുവനും ഒരു ഗുരു നിർദ്ദേശിക്കുന്ന മാർഗങ്ങളെല്ലാം മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് ഈ പറയുന്ന ബ്രഹ്മാവഗതി എന്ന് പറയുന്നതിനെ പ്രാപിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. അങ്ങനെയുള്ള ആ യാത്രയിൽ ഇയാൾ തർക്കത്തെ സഹായമായി സ്വീകരിക്കാം. മനനത്തെ, മനനമാണ് ഇവിടെ തർക്കം എന്ന് പറയുന്നത്, ആ മനനത്തെ സഹായമായി സ്വീകരിക്കാം. ആ മനനം അങ്ങനെ മനനത്തെ അംഗീകരിക്കുന്നുള്ളതെന്നാണ്. അതുകൊണ്ട് പറയുന്നു ആചാര്യവാൻ പുരുഷോദയത, ആചാര്യമുള്ള പുരുഷൻ. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്തെത്താൻ കഴിഞ്ഞത്. അതുപോലെ ഒരു ഗുരു ഉള്ളവൻ മാത്രമേ ഇതിനറിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിലെ പുരുഷ ബുദ്ധി സഹായം ആത്മനോദർശി, മറ്റൊരു വ്യക്തിയുടെ സഹായം, പുരുഷബുദ്ധി സഹായം തനിക്ക് ഈ ബന്ധനസ്ഥനായ വ്യക്തിക്ക് ഉണ്ട് എന്ന് ശ്രുതി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം വേറൊരാൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കി പോകുന്നതിനുള്ള ശേഷി അവനുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കുന്നവന് മാത്രമേ, അതുകൊണ്ടാണ് ആദ്യം പണ്ഡിതോ മേധാവി എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളവന് മാത്രമേ ഗുരുവിന്റെ സാമീപ്യവും ഗുരുവിന്റെ സഹായവും കൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവിന്റെ സമീപത്തിൽ വന്നു, ഗുരുവിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുത്തൻ രക്ഷപ്പെടണമെന്നില്ല, അവനീ പറയുന്ന യോഗ്യതകളിലൂടെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ പറയുന്ന മനസ്സിലാക്കാനും ആ വഴിക്ക് പോകുന്നതിനുമുള്ള ശേഷിയില്ലാത്തവനാണെങ്കിൽ ഗുരുവിനെ കണ്ടെത്തിയുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. എനിക്കൊരു സന്യാസിയെ കണ്ടു, 80 വയസ്സായ ആളാണ്. അദ്ദേഹം ജീവിതം വളരെ ചെറുപ്പകാലത്തിലെ നാടുവിട്ട് പോയി വളരെ വർഷങ്ങളോളം നേപ്പാള്, തിബത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹിമാലയത്തിലൊക്കെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അപ്പോൾ എന്തിനാണ്, ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നാണ്, വളരെ കാലം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഈ അവിടെയൊക്കെ സഞ്ചരിച്ച് മഞ്ഞിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച പറയും. അങ്ങനെ അവസാനം ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ജീവിതമൊക്കെ കടന്നുപോയി, ഇനി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവകാലം മുഴുവൻ ഒരു ഗുരുവിനെ അന്വേഷിച്ച് കടന്നു, എന്നിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ ആത്മകഥമായി പറഞ്ഞു, ഈ നടന്ന യാത്രയിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ കണ്ടിരിക്കും, പക്ഷെ അവരെയൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചിരിക്കാം, വാസ്തവത്തിൽ ഗുരുവിനെ കണ്ടെത്താത്തതുകൊണ്ടല്ല, ഗുരുക്കന്മാർ ഒരുപാട് പേരെ കണ്ടെത്തി, പക്ഷെ അവരെയൊന്നും ഗുരുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ജീവിതം കഴിഞ്ഞുപോയി. അപ്പൊ ഇനിയിപ്പോ അടുത്ത ജന്മത്തിലായിരിക്കും ഇനി ബാക്കി അന്വേഷണം എന്തായാലും വ്യർത്ഥമാകത്തില്ല. അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ചാൽ തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നവരില്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നവരില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അത് ഉപയോഗിക്കാനുള്ള യോഗ്യത വേണമെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്, പണ്ഡിതോ മേധാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രുതി തന്നെ അത് അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിൽ തർക്കത്തെ സഹായമായി സ്വീകരിക്കുന്നതിൽ ദോഷമില്ല എന്നാണ്. ധർമ്മജിജ്ഞാസായമിവ ശ്രുത്യാദയേവ പ്രമാണം ബ്രഹ്മജിജ്ഞാസായ ഹിന്ദു ശ്രുത്യാദയോ അനുഭവാദയശ്ച യഥാസംഭവം ഇഹ പ്രമാണം. ധർമ്മജിജ്ഞാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രുതി മാത്രമേ ഉള്ളൂ പ്രമാണമായിട്ട്, വേറൊന്നും പ്രമാണമായിട്ട് സ്വീകരിക്കാൻ വയ്യ. അനുമാനാദികളൊന്നും അവിടെ, കാരണം അതീന്ദ്രിയമായൊരു വിഷയമാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രുതി അല്ലാതെ വേറെ ഒരു തരത്തിലും അറിയാൻ നിവൃത്തിയില്ല, അതിനെ അന്വേഷിക്കുന്നതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ യാഗം അല്ലെങ്കിൽ യാഗത്തിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങൾ, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് പ്രമാണമായിട്ട് ശ്രുതിയെ, വേദത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അതാണ് ധർമ്മജിജ്ഞാസ. ധർമ്മജിജ്ഞാസയിലെന്നതുപോലെ ശ്രുത്യാദേ ഏവ പ്രമാണം ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസയിൽ ശ്രുതി മാത്രമാണ് പ്രമാണം എന്ന് പറയാൻ പറ്റത്തില്ല. ഹിന്ദു ഇവിടെയാണെങ്കിലോ ശ്രുത്യാദയോ അനുഭവാദേശ യഥാസംഭവയുഹ പ്രമാണം. ഇവിടെയാണെങ്കിൽ ശ്രുതി ശ്രവണം മനനം നിധ്യാസനം ഇത് മാത്രമല്ല ഇവിടെ അനുഭവാദേശ അനുഭവമാണ്. അനുഭവം തുടങ്ങിയവയും എന്താണ് യഥാസംഭവം ഇഹ പ്രമാണം. ഏത് സന്ദർഭത്തിൽ യോജിക്കുമോ ആ രീതിയിൽ അതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കാം. ഇവിടെ അനുഭവം പ്രമാണമാണ്. ഈ ധർമ്മവും ബ്രഹ്മവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ധർമ്മം എന്ന് പറയുന്നത് യാഗമായാലും ശരി അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പുണ്യമായാലും ശരി, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അനുഭവത്തെ അവിടെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് യാഗം ചെയ്യുക, യാഗം ചെയ്തതിന് ശേഷം അന്ധകരണത്തിൽ പുണ്യം ഉണ്ടാകുന്നു, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റത്തില്ല. പുണ്യത്തിന്റെ ഫലത്തെ നമുക്കറിയാൻ പറ്റും സുഖാനുഭവത്തിലൂടെ. പുണ്യം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അനുഭവം പ്രമാണമാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് പ്രമാണം. അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർവോഹി ആത്മാ അസ്തിത്വം പ്രത്യേകി ഇതെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സൂത്രത്തിൽ. അനുഭവ അവസാനത്വാത് ഭൂതവസ്തു വിഷയത്വാച്ച ബ്രഹ്മജ്ഞാനസ്യ. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അനുഭവ അവസാനമാണ്, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപരോക്ഷമായ അനുഭവത്തിലാണ് ഈ ബ്രഹ്മജ്ഞാനം അവസാനിക്കുന്നത്. അനുഭവത്തിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശ്രുതിയിൽ നിന്നാണ്, ശ്രുതി വാക്യങ്ങളിൽ നിന്ന്. ആ അനുഭവം നമുക്ക് പരോക്ഷമായിട്ട് അനുഭവപ്പെടുന്നു, പ്രത്യക്ഷമല്ല എന്ന അനുഭവമാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? അനുഭവത്തിൽ അവസാനിക്കുന്നു. പരോക്ഷമായ ജ്ഞാനത്തിൽ തുടങ്ങി അപരോക്ഷമായ ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അനുഭവം പ്രമാണമാണ്. അല്ല, വേദത്തിൽ പറയുന്നു അതുകൊണ്ട് ബ്രഹ്മമുണ്ടെന്നല്ല പറയുന്നു. ബ്രഹ്മം തന്റെ സ്വരൂപമാണ്, തന്റെ അനുഭവമാണ്. അത് അപരോക്ഷമായ അനുഭൂതിയാണ്. അപ്പൊ ആ അനുഭവത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പുണ്യത്തെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത. ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. ഇവിടെ അനുഭവമുണ്ട്, മറ്റിടത്ത് അനുഭവമില്ല. അനുഭവ അവസാനത്വ ഭൂതവസ്തു വിഷയത്വ, സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം. ഈ ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഭൂതവസ്തു സത്യവസ്തുവാണ്. സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം എന്നുള്ളതും. മറ്റേ അങ്ങനെയല്ല, പുണ്യമാണ് അതിന്റെ വിഷയം. അത് സത്യമല്ല, നശിച്ചു പോകുന്നതാണ്. പുണ്യം ആർജിച്ച് അനുഭവിച്ച് നശിച്ചു പോകും. ഇവിടെ അങ്ങനെ ആർജിക്കുന്നത് അനുഭവിച്ച് നശിക്കുന്നതുമല്ല, നിത്യമായിരിക്കുന്ന വസ്തുവാണ് ഇവിടെ ബ്രഹ്മം. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വിഷയം എന്താണ്? അത് നിത്യമായ വസ്തുവാണ്, പരമാത്മ വസ്തുവാണ്, നശിക്കുന്നതല്ല. അതുകൊണ്ട് ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും വേറെ വേറെയാണെന്ന്. കർത്തവ്യേഹി വിഷയെ അനുഭവാപേക്ഷ അസ്ഥീരി ന അനുഭവാപേക്ഷ അസ്ഥീരി ശ്രുത്യാദീനാം ഏവ പ്രാമാണ്യം സ്യാത് പുരുഷാധീന ആത്മലാഭത്വാച്ച കർത്തവ്യസ്യ. കർത്തവ്യേഹി വിഷയെ, കർത്തവ്യമായ വിഷയം എന്ന് പറയുന്നത് ഇവിടെ യാഗവും മറ്റുമാണ്. അതൊരു വ്യക്തി ചെയ്യേണ്ടതാണ്. അതിലെന്താണ്? ന അനുഭവ അപേക്ഷ അസ്ഥി, അവിടെ അനുഭവത്തിന്റെ ആവശ്യമുണ്ട്. യാഗത്തെക്കുറിച്ച് കേട്ടു, യാഗം അനുഷ്ഠിക്കുന്നു, അവിടെ നമുക്ക് അനുഭവത്തിന്റെ ആവശ്യമില്ല. ശ്രുതിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ മതി, ഇന്ന ഇന്നതാണ് കേട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നയാള് അതിന്റെ മുൻ അനുഭവത്തിന്റെ ആവശ്യമില്ല. അയാൾ കേട്ടിട്ട് അത് ചെയ്യുന്നു, ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു. അതിന്റെ ഫലം ഒരിക്കലും അനുഭവത്തിൽ വരുന്നതുമല്ല. പുണ്യം പ്രത്യക്ഷ അനുഭവത്തിന് അത് വിഷയമാകുന്നില്ല. അതുകൊണ്ടാണ് കർത്തവ്യമായ വിഷയങ്ങളിൽ യാഗാദികളിൽ അനുഭവത്തിന്റെ അപേക്ഷയില്ല, ഇവിടെ അനുഭവം ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ശ്രുത്യാദീനമേവ പ്രാമാണ്യം. യാഗത്തിലും മറ്റ് ശ്രുതി മാത്രമേ പ്രമാണമായിട്ടുള്ളൂ. ശ്രുതി പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു, അല്ലാതെ വേറെ പ്രമാണമില്ല. പ്രാമാണ്യം സ്യാത് പുരുഷ അധീന ആത്മലാഭത്വ കർത്തവ്യ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ യാഗാദികൾ പുരുഷാധീനമാണ്, ചെയ്യുന്ന വ്യക്തിക്ക് അധീനമാണ് അതിന്റെ ആത്മലാഭം എന്ന് വെച്ചാൽ. അതിന്റെ ആത്മാവ് എന്ന് വെച്ചാൽ വസ്തുലാഭം, പദാർത്ഥ വസ്തു എന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. ആത്മലാഭം, ആ വസ്തു സിദ്ധിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. യാഗം എന്ന് പറയുന്ന ഒന്ന് സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. യാഗം ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ യാഗം നിഷ്പന്നമാകുന്നു. അപ്പൊ ആ വസ്തുവിന്റെ സ്വരൂപലാഭം എന്ന് പറയുന്നത് പ്രവൃത്തിക്ക് അധീനമാണ്. ആ വ്യക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ യാഗമില്ല. ദേവതയെ ഉദ്ദേശിച്ച് ഹവിസിനെ അഗ്നിയിൽ അർപ്പിക്കുന്നതാണ് യാഗം. ആ യാഗം നമ്മൾ പ്രവർത്തിച്ചാലേ ഉള്ളൂ, പ്രവർത്തിച്ചില്ലെങ്കിൽ ഇല്ല. അപ്പൊ യാഗം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ഒരു വസ്തു സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. ബ്രഹ്മം അതുപോലെയല്ല, ആരുടെയെങ്കിലും പ്രവൃത്തിയിലൂടെ സിദ്ധിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. പിന്നെ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം ലൗകികം വൈദികം ച കർമ്മം. കർമ്മം രണ്ടു തരത്തിലുണ്ട്, വൈദികവും ലൗകികവും. ഇവിടെ മുഖ്യമായ കർമ്മം വൈദികമാണ്, അപ്രധാനമായിരിക്കുന്നതാണ് ലൗകികം. ഈ കർമ്മങ്ങളെല്ലാം തന്നെ എന്താണ്? അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്തും ചെയ്യാൻ പറ്റും, അകർത്തും ചെയ്യാതിരിക്കാം, അന്യഥാവാ കർത്തും മറുപ്രകാരത്തിൽ ചെയ്യാം, എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് വിപരീതമായ ക്രമത്തിൽ ചെയ്യാം. സഖ്യം ലൗകികം വൈദികം ച കർമ്മം. ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാ സ്വരൂപവും ഇതാണ്. നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം. ഇപ്പൊ അഗ്നിഹോത്രം ചെയ്യണമെന്ന് ഒരാൾ സങ്കല്പിച്ച് അയാൾ അതിന്റെ സംഭാരങ്ങളെല്ലാം അവർക്ക് അയാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യാതിരിക്കാം. ഇനി ചെയ്യുന്നത് അതിന്റെ കർമ്മങ്ങൾ മാറ്റിയോ തിരിച്ചോ മറിച്ചോ എല്ലാം ചെയ്യാം. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ഞാൻ ഉദാഹരണം കൊടുക്കുന്നു. യഥാ അശ്വിന ഗച്ഛതി പദ്ഭ്യാം അന്യഥാവ പറയും. ഇപ്പൊ സഞ്ചരിക്കുക, അതൊരു ലൗകിക കർമ്മമാണ്. നടക്കുക എന്ന് പറയുന്നു, യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അശ്വിന ഗച്ഛതി കുതിരയിൽ പോകാം, പദ്ഭ്യാം നടന്നു പോകാം, അന്യഥാ മറ്റേതെങ്കിലും പ്രകാരത്തിൽ പോകാം. ഇപ്പൊ നടക്കുക എന്ന് പറയുന്ന ഒരു ലൗകിക പ്രവൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നതിനും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നവാ ഗച്ഛതി, അല്ലെങ്കിൽ പോകാതിരിക്കാം, യാത്ര ചെയ്യാതിരിക്കാം ആണ് കർത്തും അകർത്തും അന്യഥാകർത്തും. എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തിനാണ് ധരിച്ചിരിക്കുന്നത് ജ്ഞാനമെന്ന്. ആ നമ്മൾ ധരിക്കുന്ന ആ ധാരണകളെ മാറ്റാൻ വേണ്ടി പറയുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രവൃത്തിയല്ല ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് ലൗകിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വൈദിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു. തഥാ അതിരാത്രി ഷോഡശിനും ഗൃണ്ണാതി എന്നാ അതിരാത്രി ഷോഡശിനും ഗൃണ്ണാതി ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി ഇതി. അത് തന്നെ അതിരാത്രം എന്ന് പറയുന്ന കർമ്മത്തിൽ സോമരസം വയ്ക്കുന്ന ഒരു പാത്രം, സോമരസം കുടിക്കാൻ വേണ്ടി അതെടുത്ത് വയ്ക്കുന്ന പാത്രത്തിന്റെ പേരാണ് ഷോഡശി. അപ്പൊ അതിനെ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതുകൊണ്ട് ആ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ചടങ്ങിലൂടെ ഷോഡശിയെ സംസ്കരിച്ച് അതിലൂടെ അദൃഷ്ടമുണ്ടായി സ്വർഗത്ത് പോകുന്നതിന് അത് അതിൽ നിന്ന് അപൂർവം ഉണ്ടാവുന്നു എന്നാണ് മീമാംസകന്മാരുടെ അഭിപ്രായം. അതിനുവേണ്ടി പറയുന്ന ഒരു കർമ്മമാണ് അതിരാത്രി ഷോഡശനം ഗ്രണ്ണാദി എന്ന് വെച്ചാൽ അതിരാത്ര എന്ന് പറയുന്ന കർമ്മത്തിൽ ഷോഡശിയെ ഗ്രഹിക്കണം. ഇതൊരു വികല്പമാണ്. എന്നാ അതിരാത്രി ഷോഡശനം ഗ്രണ്ണാദി, അത് ചെയ്യരുതെന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് അതൊരു കർമ്മമാണ്, അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം കൊടുത്തതാണ്. അതിരാത്രത്തിൽ ഈ ഷോഡശി ഗ്രഹണമാകാം, ഷോഡശി ഗ്രഹണം ചെയ്യാതെയും ഇരിക്കാം. ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അതുപോലെ തന്നെ ഉദിക്കുന്നതിന് മുമ്പ് ഹോമം ചെയ്യാം, ഉദിച്ചതിന് ശേഷം ഹോമം ചെയ്യാം. ഇതെല്ലാം വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി വരുന്നതാണ് ജ്യോതിഷോമത്തിനും മറ്റും. ഇതിവിടെ പറയുന്നത് ഇങ്ങനെ കർമ്മങ്ങളിൽ വികല്പമുണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. വൈദികമായ കർമ്മത്തിൽ പോലും, ലൗകികമായ കർമ്മത്തിൽ പിന്നെ നമുക്ക് പ്രത്യക്ഷമാണ് നടക്കുന്ന ഉദാഹരണം പറഞ്ഞു. വൈദിക കർമ്മത്തിലും ഇതുണ്ട്, ഒരു കർമ്മത്തെ നമുക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ വിധി പ്രതിഷേധ അത്ര അർത്ഥവന്തഹസ്യ വൈദിക കർമ്മത്തിൽ എന്താണോ വിധി, അഗ്നിഹോത്രം ജുഹൂയാ അഗ്നിഹോത്രം ചെയ്യണം, വിധിയാണ്. നിഷേധം എന്ന കളഞ്ചം ഭക്ഷേ, ഉള്ളി ഭക്ഷിക്കരുത്, വേദത്തെ വിധിച്ചിരിക്കുകയാണ്. അഗ്നിഹോത്രം ജുഹുയാ അഗ്നിഹോത്രം ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യം ഉണ്ടാവും. കളഞ്ചം എന്ന ഭക്ഷയേ, ഉള്ളി ഭക്ഷിക്കരുത്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്, പാപം ഉണ്ടാകും, അനർത്ഥത്തെ ഉണ്ടാക്കും. ഇത് ഒന്ന് വിധി, മറ്റൊന്ന് നിഷേധം. ഇതെല്ലാം അർത്ഥവത്താണ്. ഇത് വിധിയെ അനുസരിക്കുന്നവന് പുണ്യം ഉണ്ടാകുന്നു, നിഷേധിക്കുന്നവന് പാപം ഉണ്ടാകുന്നു. ഇതാണ് വൈദികമായ സിദ്ധാന്തം. ഇതെല്ലാം അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്, പുരുഷാർത്ഥ സാധകമാണ്. വിധി അനുസരിച്ചു കഴിഞ്ഞാൽ പുരുഷാർത്ഥം, ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. നിഷേധിച്ചു കഴിഞ്ഞാൽ അനർത്ഥമാണ് ഫലം, നരക അനുഭവം വരെയുള്ള ഫലങ്ങൾ ഉണ്ടാവും എന്നിങ്ങനെ ശാസ്ത്രത്തിൽ വിധിയും നിഷേധവും കൊണ്ട് ഇതെല്ലാം അർത്ഥവത്താണ്. അതുപോലെ വികല്പങ്ങൾ, ഉത്സർഗങ്ങൾ, അപവാദങ്ങൾ. വികല്പത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്, ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അത് ഒന്ന് ചെയ്യാം ചെയ്യാതിരിക്കാം, അത് വികല്പം. ഉത്സർഗം മാ ഹിംസ്യാ സർവഭൂതാനി, ഒരു പ്രാണികളെയും കൊല്ലരുത്, അത് ഉത്സർഗം, സാമാന്യ വിധിയാണ്. വേദത്തിൽ പറയുന്നു ഒരു പ്രാണികളെയും കൊല്ലരുത്. അതിന്റെ അപവാദം വരുന്നു, എന്താണ്? പശുവിൻ ആലഭേദ, യാഗത്തിൽ ആടിനെ കൊല്ലാം എന്ന് പറയുന്നു, യാഗത്തിലാകാം എന്ന് പറയുന്നത് അതിന്റെ അപവാദം. സാമാന്യമായി വിധിച്ചിരിക്കുന്നു ഒന്നിനെയും കൊല്ലരുത്, ഒരു പ്രാണിയും ഹിംസിക്കരുത്, പക്ഷെ യാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊല്ലാം എന്ന് പറയുന്നു. പശുവിൻ ആലഭേദ എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം വേദത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, വികല്പങ്ങളുണ്ട്, ഉത്സർഗമുണ്ട്, അപവാദങ്ങളുണ്ട് എന്നാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി? കർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്നാണ്. വൈദിക കർമ്മങ്ങളെ സംബന്ധിക്കുന്നതാണ് ഈ വികല്പം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക, സാമാന്യമായ വിധികൾ ഉത്സർഗം, അതിന് വരുന്ന ഭേദഗതി, അതാണ് അപവാദം എന്ന് പറയുന്നത്. സാമാന്യ ഒരു നിയമം പറഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും ഒരു ഭേദഗതി വന്നാൽ അതിന് അപവാദം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം എന്താണ്? കർമ്മകാന്ഡത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് ഇതുപോലെയൊന്നുമല്ല എന്നാണ്. നതു വസ്തു ഏവം നൈവം അസ്ഥി നാസ്തിരിവ വികല്പ്യതി. അസ്യം ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വികല്പങ്ങളൊന്നും പറ്റത്തില്ല. വസ്തു ഏവം, ഈ വസ്തു ഇപ്രകാരമാണ്, നൈവം ഇപ്രകാരമല്ല, ഉണ്ട് ഇല്ല, ഈ തരത്തിലൊന്നും ഉള്ള വികല്പം ഈ ബ്രഹ്മവസ്തുവിൽ സാധ്യമല്ല. ബ്രഹ്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ആത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു തരത്തിലുള്ള വികല്പങ്ങളും അവിടെ വരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വികല്പനാസ്തു പുരുഷ ബുദ്ധി അപേക്ഷ, മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പങ്ങളെല്ലാം വരുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്, ആണെന്നുള്ള അർത്ഥമല്ല. പുരുഷ ബുദ്ധി അപേക്ഷയാണ്, അതായത് ജീവന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പനകളെല്ലാം. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, മറ്റൊരു തരത്തിലാകാം, അത് നമ്മളെ ബുദ്ധി അപേക്ഷിച്ച് വരുന്നതാണ്. ന വസ്തു യാഥാത്മ്യജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ, ഇതാണ് പറഞ്ഞു വന്നതിന്റെ താല്പര്യം. ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നത് ഒരിക്കലും ജീവന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല, ബുദ്ധിക്ക് അധീനമായിട്ടല്ല എന്നാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുണ്ടാകുന്നതല്ല, ബുദ്ധിക്ക് അധീനമായിട്ടുണ്ടാകുന്നതല്ല എന്നാണ്. അതാണ് ന വസ്തു യാഥാത്മ്യജ്ഞാനം, ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ എന്നാണ്. അത് പുരുഷന്റെ ബുദ്ധിക്ക് അധീനമല്ല. കിന്തറി, പിന്നെ എങ്ങനെയാണ്? വസ്തു തന്ത്രമേവ, വസ്തു അധീനമാണത്. വസ്തു തന്ത്രം എന്ന് വെച്ചാൽ അധീനം എന്നർത്ഥം, വസ്തുവിന് അധീനമാണത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനം അതെപ്പോഴും ആ വസ്തുവിന് അധീനമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്നർത്ഥം. അത് എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം. ആ വസ്തുവിനെ മറ്റേതെങ്കിലും തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനം ആകത്തില്ല. അതാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്, അല്ല ബുദ്ധി തന്ത്രമല്ല എന്നർത്ഥം. ബുദ്ധിക്ക് അധീനമായ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അത് സംശയമാകാം, ഭ്രമമാകാം. പക്ഷേ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നതെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമായിരിക്കും. അതിനാണ് വസ്തുതന്ത്രം, വസ്തു അധീനം എന്ന് പറയുന്നത്. പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണെന്ന ഒരറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രമാണ് ജ്ഞാനം. അതായത് വസ്തു എങ്ങനെ അതിനനുസരിച്ച് എനിക്ക് അറിവുണ്ടായി, അപ്പോൾ അതിനെ വസ്തുതന്ത്രമായ ജ്ഞാനം എന്ന് പറയും. അതേസമയം എന്റെ ബുദ്ധിയിൽ എനിക്ക് പുസ്തകത്തെ കണ്ടിട്ട് മറ്റെന്തോ ആണെന്ന്, ഇത് തുണിയാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അതെന്തായി? ബുദ്ധിതന്ത്രമായി. എന്റെ ബുദ്ധിക്ക് അധീനമായി ജ്ഞാനം ഉണ്ടായി, വസ്തുവിനനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടായി. എന്റെ ബുദ്ധിയിലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ വെളിച്ചക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളുടെ ശേഷിക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് സാന്നിധ്യമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ വസ്തുവിന് മറ്റേതെങ്കിലും വസ്തുവിനോടുള്ള അത്യധികമായ സാദൃശ്യം കൊണ്ടോ, എന്റെ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് ഈ വസ്തുവിനെ കുറിച്ച് എനിക്കുണ്ടായ ജ്ഞാനം ആണ് പുസ്തകത്തെ കണ്ടപ്പോൾ അത് തുണിയാണോ എന്ന് സംശയം തോന്നി, അല്ലെങ്കിൽ തുണിയാണെന്ന് തോന്നി. ഇതെല്ലാം എന്താണ്? ബുദ്ധി അധീനമാണ്, പുരുഷാധീനമാണ്, ആ ജീവൻ അധീനമായി ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് യഥാർത്ഥ ജ്ഞാനമായിരിക്കത്തില്ല എന്നാണ്. ഉദാഹരണം പറയുന്നു, നഹി സ്ഥാണു ഏകസ്മിൻ സ്ഥാണുർവ പുരുഷോ അന്യോ വേദി തത്വജ്ഞാനം ഭവതി. ഒരു തൂണിനെ കണ്ട്, സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണാണ്, അതിനെ കണ്ടിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം, സ്ഥാണുർവ പുരുഷോവ, ഇത് തൂണാണോ അതോ മനുഷ്യനാണോ, അന്യോവ മറ്റെന്തെങ്കിലുമാണോ എന്നുണ്ടാകുന്ന ഈ ജ്ഞാനം എന്താണ്? തത്വജ്ഞാനമല്ല, യഥാർത്ഥ ജ്ഞാനമല്ല. തത്വജ്ഞാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനം. ഇത് തത്വജ്ഞാനമല്ല എന്നാണ്, യഥാർത്ഥ ജ്ഞാനമല്ല എന്നാണ്.